വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു.
And all the boys and the girls and all of you, if you have your Bible to turn to Luke chapter 15.
വേദപുസ്തകമുള്ളതായ സകല പ്രിയപ്പെട്ടവരും അതെ, ലൂക്കോസിന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കണമെന്ന് വിചാരിക്കുന്നു.
Luke 15 beginning verse 11.
പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം.
And he said, a certain man had two sons, and the younger of them said to his father, Father, give me the portion of goods that falleth to me. And he divided unto them his living. And not many days after, the son gathered all together and took his journey into a far country, and there wasted his substance with righteous living. And when he had spent all, there arose a mighty famine in that land, and he began to be in want. And he went and joined himself to a citizen of that country, and he sent him into his fields to feed swine. And he would fain have filled his belly with the husk that the swine did eat, and no man gave unto him. And when he came to himself, he said, How many hired servants of my father's have bread enough and to spare, and I perish with hunger. I will arise and go to my father, and will say unto him, Father, I have sinned against heaven and before thee, and I am no more worthy to be called thy son. Make me as one of thy hired servants. And he arose and came to his father. And when he was yet a great way off, his father saw him and had compassion and ran and fell on his neck and kissed him. And the son said unto him, Father, I have sinned against heaven and in thy sight, and I am no more worthy to be called thy son.
പിന്നെ അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരും.
Number one, rebellion.
അതെ പറയാം.
Did you have your breakfast this morning? Again, number one, rebellion. Number two, restlessness. Number three, revelry. Number four, ruin. Number five, remembrance. And number six, repentance. And number seven, restoration. The prodigal son went through all these seven stages in his life.
ആ മുടിയൻ പുത്രൻ ഈ ഏഴ് ഘട്ടങ്ങളിലൂടെ ജീവിത ഘട്ടങ്ങളിലൂടെ കടന്നു പോയതായി കാണാൻ കഴിയും.
The first one is where it all started rebellion.
അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു മറുതലിപ്പോട് കൂടെയാണ് അവന്റെ ജീവിതം തുടങ്ങുന്നത്.
It all started with the word rebellion.
ആ മറുതലിപ്പ് എന്നുള്ള വാക്കോട് കൂടെയാണ് അത് തുടങ്ങുന്നത്.
He said, Father, divide your estate and give me the portion that belongs to me.
അവൻ അവന്റെ അപ്പന്റെ അടുത്ത് നിന്ന് പറഞ്ഞു, അപ്പ വസ്തുവെന്ന രണ്ടായിട്ട് വിഭജിച്ചിട്ട് എനിക്ക് വരേണ്ടത് പങ്ക് എനിക്ക് തരണം.
That is in verse 2, which says, Father, give me the portion of goods that falleth to me.
പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അപ്പ വസ്തുവകയിൽ എനിക്ക് വരേണ്ടുന്നത് എന്റെ പങ്ക് എനിക്ക് തരണം.
ഇൻ അതർ വേർഡ്, ഡാഡി, ഡിവൈഡ് എവറിത്തിങ് യു ഹാവ് ബിറ്റ്വീൻ മൈസെൽഫ് ആൻഡ് മൈ ബ്രദർ and give me my portion.
അവൻ അപ്പനോട് പറയുകയാണ്, അപ്പ ആകെയുള്ള വസ്തുവകകൾ എനിക്ക് വേണ്ടി സഹോദരനുമായി രണ്ടായിട്ട് വീതം വെച്ച് തരണം.
First, it was a rebellion against the customs and the traditions of that society.
അന്നത്തെ സമുദായത്തിലെ നാട്ടുനടപ്പിന് എതിരെയുള്ളതായ ഒരു മറുപടിപ്പായിരുന്നു അവന്റെ ഈ ആവശ്യപ്പെടൽ.
The customs and the traditions of that society said a son could not inherit his father's property until he is mature enough and until he is married.
അതെ, ഒരു യുവാവ് അതെ പത്തുമതിയായി വിവാഹം കഴിച്ച് അവൻ പ്രായപൂർത്തിയാകുന്നത് വരെ അവന്റെ അപ്പന്റെ വസ്തുവകൾ ചോദിക്കുവാനോ അവകാശം പറയുവാനോ സാധ്യമല്ല, നടപ്പുള്ളതല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ സമുദായത്തിന്റെ നിലവാരം.
He can use the father's property, but he cannot sell it. It is not in his disposition.
അവന്റെ അപ്പന്റെ വകകൾ ഉപയോഗിക്കുവാനും സന്തോഷിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് വിറ്റ് നാശമാറുവാൻ അവൻ അനുവാദമില്ലായിരുന്നു.
But this rebellious young boy rebelled against the custom and said, Father, give me my portion.
എന്നാൽ ഈ രണ്ടാമത്തെ ഇളയ മകൻ അവന്റെ അപ്പനോട് മറുതലിച്ചിട്ട് പറയുകയാണ്, എനിക്ക് വരേണ്ടതായ പങ്ക് ഇപ്പോൾ തന്നെ തരണം.
You see, anybody who rebels against the traditions of a community lose their witness in the community for the Lord Jesus Christ.
ഒരു സമുദായത്തിന്റെ വ്യവസ്ഥകളോട് മറുതലിക്കുന്ന ആരായാലും അവന്റെ ജീവിതത്തിലുള്ളതായ അവന്റെ ജീവിത നിലവാരം അതിനോട് നഷ്ടപ്പെടുകയാണ്.
See, this young fellow was not mature enough to handle the property or to supervise the property, but he said, Father, give me what belongs to me.
അവന് ഉണ്ടായിരിക്കുന്നതായ ഈ വസ്തുവകൾ കൈകാര്യം ചെയ്യുവാനോ നോക്കിക്കണ്ട് പെരുമാറുവാനോ അവന് കഴിവില്ല എങ്കിലും, അങ്ങനെ വസ്തുത വന്നിട്ടില്ലെങ്കിലും അവൻ വരേണ്ടുന്നത് അവൻ മറുതലിച്ച് ചോദിച്ചു വാങ്ങിക്കുക.
Young people like this in our society today.
ഇത്തരത്തിലുള്ളതായ കുട്ടികൾ ഈ നമ്മുടെ സമുദായത്തിലും നമ്മുടെ ചുറ്റുപാടിലും കാണാൻ കഴിയും.
We see young people rebelling like this in the Malayali community today.
നമ്മുടെ മലയാളികളുടെ സമൂഹത്തിലും അതെ അപ്പനമ്മമാരോട് മറുതലിക്കുന്ന ആ കുട്ടികളെ കാണാൻ കഴിയും.
They say, I don't care about the customs of our community.
നിങ്ങളുടെ പഴയ ആ പഴഞ്ചനായ സമുദായ രീതികളെ കുറിച്ച് എനിക്ക് വലിയ കാര്യമൊന്നുമില്ല.
Let me make decisions about my own life.
എന്റെ ജീവിതത്തെ കുറിച്ചുള്ള തീരുമാനം എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Some try to take decisions and handle decisions that only adults could handle.
അതായത് പ്രായപൂർത്തി വന്നവർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുള്ള വിഷയങ്ങൾ അതെ ഈ പത്തുമതികളല്ലാത്തതായ യുവാക്കൾ കൈകാര്യം ചെയ്യുവാൻ അവരെ മുന്നോട്ട് വരുന്നത് കാണുന്നു.
May I tell you, young people and young boys and girls, that some of you are not physically mature to handle adult decisions and to supervise your life.
പ്രായപൂർത്തിയായവർ മാത്രം കൈകാര്യം ചെയ്യേണ്ടതായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളത് യുവതി യുവാക്കളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്.
No, some of you are not physically mature enough to handle adult decisions.
ശാരീരികമായി അതെ നിങ്ങൾ വളർത്തി പ്രാപിച്ചിട്ടില്ല പ്രായപൂർത്തിയായവരുടെ തീരുമാനങ്ങൾ കൈകാര്യം ചെയ്യുവാൻ.
Some of you are physically mature, but you are not psychologically mature enough to handle physically mature. Some of you are psychologically, mentally mature. But some of you are not mature spiritually to make our decisions yourself. So until you are physically, spiritually and psychologically mature, don't involve yourself in any major decisions in your life. Some of you are facing very serious decisions in your life. Some of you are facing college education. Some of you are facing employment. Some of you are facing the decision whether to get married now or go and continue your education. Some of you are facing the decision about whether to get married now to an Indian girl or to get married to an American girl. So many of you are facing decisions in your life today. But let me tell you, don't make any decisions until you are physically, spiritually and psychologically mature enough to handle those decisions. I have a son who is 7 years old. How many of you are 7 years old tonight? So I have a son who is 7 years old. When he was 5 years old, I asked my son, what do you want to be in your life? And he told me that he wanted to be a truck driver. And when he was 5 and a half years old, I asked him, Renji, what do you want to be in your life? And he said, I want to be a policeman. And when he was about 6 years old, I asked, son, what do you want to be? And he said, I want to be a gas station attendant pumping gas to the cars that goes by. And last year I asked him, what do you want to be in your life? And he said, I want to be a preacher. And then I asked him, do you want to be a preacher like Jimmy Swaggart? He said, no, I want to be a preacher like God. And I told him that God is not a preacher. And then he said, oh, I want to be a preacher like Jesus Christ. You see, within the last 2 years, he wanted to be a truck driver, a policeman, a gas station attendant, and now a preacher. You see, that is what happens to you when you desire things and make decisions when you are not mature. You will change them and you will regret about them later in your life. You see, this prodigal son in this chapter wanted to get out of his house and find his own wife and be independent himself. Of course, he was physically
വന്നാൽ ഇപ്രാവശ്യം അമ്മേനെ അടിച്ചില്ല, അതിന് പകരം അമ്മ
ചിരിക്കുകയായിരുന്നു.
ആ സമയത്ത് ബാലിശമായ ഒരു തീരുമാനമെടുക്കുന്നതിൽ ഞാൻ എത്രമാത്രം മോശമായിരുന്നു എന്നുള്ളത് അത് പ്രായപൂർത്തിയാകാത്ത ആ സമയത്ത് എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല.
The fact that you are taller than your mother doesn't mean that you are an adult.
പറയുമോ, ഡാഡി അതെ എന്റെ ജോലി, എന്റെ വിദ്യാഭ്യാസം തീർന്നു, ഇനി ഞാൻ ജോലി ചെയ്യാനായിട്ട് പോവുക.
ഓർ വുഡ് യു സേ ഡാഡി ആൻഡ് മാമി, ഐ ഡോണ്ട് നോ വെദർ ഐ ഷുഡ് കണ്ടിന്യൂ മൈ എഡ്യൂക്കേഷൻ ഓർ വെദർ ഐ ഷുഡ് ജസ്റ്റ് ഗെറ്റ് എ ജോബ്, പ്ലീസ് പ്രേ ഫോർ മീ ആൻഡ് ഹെൽപ് മീ ടു മേക്ക് ദ ഡിസിഷൻ.
അതോ നിങ്ങൾ ഇങ്ങനെ പറയുമോ, എന്റെ അപ്പച്ച അമ്മച്ചി അതെ എന്റെ വിദ്യാഭ്യാസം ഇപ്പോഴിങ്ങനെ ആയല്ലോ, അതിനുശേഷം ഞാനൊരു ജോലി ചെയ്യണമോ അതോ എന്റെ വിദ്യാഭ്യാസം തുടരണമോ, ഇക്കാര്യത്തിൽ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ എന്നെ സഹായിക്കണമേ എന്നുള്ളതായ ഒരു ആശ്രയ മനോഭാവത്തിൽ നിങ്ങൾ അവരെ സമീപിക്കുമോ?
Do you see your parents and tell them that I don't want to go to college in Chicago, I want to go to college in Philadelphia, Pennsylvania.
അതെ, ചിക്കാഗോയിൽ ഒരു കോളേജ് എനിക്ക് പോകാൻ ആഗ്രഹമില്ല, പെൻസിൽവേനിയയിലുള്ള ഫിലഡൽഫിയയിലെ കോളേജിലാണ് എനിക്ക് പോകേണ്ടത്, അതിനുവേണ്ടി എന്നെ അനുവദിക്കണമെന്നാണ് നിങ്ങൾ പറയാൻ പോകുന്നത്.
I just want to be too far from you.
അതെ, നിങ്ങളിൽ നിന്ന് വളരെ അകലെ അകലെയായിരിക്കണം എനിക്ക്.
Or would you say about daddy and mommy, I cannot make a decision, would you pray for me and let us pray together and make a decision about this life?
അതോ നിങ്ങൾ ഇങ്ങനെ പറയുമോ, അപ്പച്ച അമ്മച്ചി നമുക്ക് ഒരുമിച്ചിരുന്ന എന്റെ ഭാവിയുള്ളതായ ജീവിതത്തിൽ ഞാൻ എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിന് നിങ്ങൾ എന്നെ സഹായിക്കുമോ എന്ന് നിങ്ങൾ പറയുമോ?
Our sons, would you come one day to home and pick up a photograph from your pocket and say, Mommy, this is the girl that I am going to get married to?
ഒരു ദിവസം നിങ്ങൾ ഒരു പടവുമായി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് അമ്മയെ കാണിച്ചിട്ട് പറയുന്നു, അമ്മേ ഇതാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആ സ്ത്രീയുടെ പടം എന്ന് നിങ്ങൾ പറയുമോ?
Or would you say, Daddy and Mommy, I don't know whom to marry, but let us pray together and make a godly decision about my marriage.
അതോ നിങ്ങളുടെ വിവാഹത്തെ ജീവിതത്തെ സമ്മേടുത്തോളം ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല, ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആലോചിച്ചൊരു കാര്യത്തിലേക്ക് ചെയ്യാൻ അതേ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമോ?
Young ladies, would you bring a gentleman to your living room one day and say, Daddy, I want you to meet to myself to introduce you to my boyfriend whom I am going to get married?
അതോ ഒരു ദിവസം പ്രിയ സഹോദരിയെ നീ ഒരു യുവാവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതേ എന്റെ ബോയ്ഫ്രണ്ടിനെ അതെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് സന്തോഷമുണ്ടെന്ന് നേരെ കറിയെന്ന് പറയുമോ?
Or would you say, Daddy and Mommy, I don't know about my marriage, would you pray for me and I will pray and let us make a decision in God in this aspect?
അതോ നേരെ മറിച്ച് നിങ്ങൾ അപ്പേ മാതാപിതാക്കന്മാരെ സമീപിച്ചിട്ട് എന്റെ വൈവാഹിക ജീവിതത്തെ കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ അതെ നിങ്ങൾ എന്നെ സഹായിക്കുകയും അക്കാര്യത്തിൽ എന്നെ പ്രാർത്ഥനയിൽ സഹായിച്ചിട്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന് നിങ്ങൾ പറയും.
The prodigal son made all decisions himself without consulting his daddy or his mother.
മുടിയൻ പുത്രനെ സമീപിച്ചോളം അവനവന്റെ മാതാപിതാക്കന്മാരുമായി യാതൊരു ആലോചനയും കഴിക്കാതെ സകല തീരുമാനങ്ങളും തന്നെത്താനെ സ്വന്തമായി എടുത്തു കഴിഞ്ഞിരുന്നു.
Is it some of your school friends and college friends think that they are grown up and they know everything under the sun?
അതെ, പ്രശ്നങ്ങളുടെ വിഷയം ഇവിടെയാണ് നിങ്ങളുടെ കൂട്ടുകാരിൽ പലരും അത് ചിന്തിക്കുന്നത്, അവരെ മറ്റുള്ളവരെക്കാൾ അറിവുള്ളവരും പരിചയസമ്പത്തുള്ളവരുമാണെന്നാണ്.
They think that daddies and mommies are old fashioned 50 years behind us.
അവരുടെ ചിന്തയുള്ള ഒരു വലിയ കുഴപ്പം ഞാൻ പറയാം, അതായത് ആ മാതാപിതാക്കന്മാരെ പ്രായമുള്ളവരാകിയാൽ 50 വർഷത്തെ പഴഞ്ചൻ ജീവിത ചെറിയുള്ളവരാണെന്നാണ് ഇവരുടെ അഭിപ്രായം.
I would like to tell you that if you make adult decisions, someday your feet will stagger because of the heavy burden of those decisions.
അതെ, ഉത്തരവാദിത്തോടുള്ള തീരുമാനങ്ങൾ സമയത്തിന് മുമ്പ് എടുത്താൽ അതെ ആ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കാലുകൾ നിങ്ങൾ അറിയാതെ ഇടറിപ്പോകും, ആടിപ്പോകും.
See, I imagine that the prodigal son was desiring to have 500 acres of land, 300 cattle and 10 horses
സ്നേഹം കുറവുകൊണ്ടല്ല.
But I would like to tell you that your mommy knows that if you sleep off, if you spend too much time alone with people of your age, there is a temptation that will lead you to sin by your tongue, your body and your mind. And that's the only reason your mommy won't let you go and sleep in some other house.
നിങ്ങളെ തന്നെത്താനെ മറ്റുള്ളവരെ നിങ്ങളുടെ സമപ്രായക്കാരുമായി ചേർന്ന് അതേ അങ്ങനെ സമയം ചെലവഴിച്ചാൽ അതേ അറിയാതെ പാപ പ്രവൃത്തികളിലേക്ക് വഴുതിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് നന്നായി നിങ്ങളുടെ അമ്മ ആദാമിന് അറിയാമായിരുന്നത് കൊണ്ടാണ് ആ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവിടെ നിന്നെ അനുവദിക്കാഞ്ഞത്.
When your mommy and daddy won't allow you to watch every program, every channel on TV, you feel like daddy and mommy doesn't like me.
നിങ്ങൾ ഇഷ്ടപ്പെട്ടതായ ചാനൽ ടിവിയിൽ വാച്ച് ചെയ്യുവാൻ കാണുവാൻ അതേ നിങ്ങളുടെ മാതാപിതാക്കൾ അനുവദിക്കാതിരുന്നത് നിങ്ങളോടുള്ള സ്നേഹക്കുറവ് കൊണ്ടല്ല.
But let me assure you that they know that most of those programs are harmful to your mind and your spirit and your body, and that's the only reason they prevent you from watching all those bad programs.
അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ നിങ്ങൾ അതെ കണ്ടാൽ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും നിങ്ങളുടെ ആത്മീയമായ ജീവിതത്തിനും തകരാറുണ്ടാക്കുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് മാതാപിതാക്കൾ അക്കാര്യത്തിൽ നിങ്ങൾ അനുവദിക്കാത്തതെന്ന് നിങ്ങൾ ധരിക്കണം.
See, your mommy and daddies are holding your life like a trust in the bank until you are mature enough to handle your life yourself.
ഒരു ബാങ്കിലെ ഇരുമ്പ് പെട്ടിയിൽ പണം അതേ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ ഇളയ അതേ പത്തുമതി അല്ലാത്തതായ പ്രായപൂർത്തിയാകാത്തതായ ജീവിതത്തെ അവരെ കാത്ത് പൊതിഞ്ഞ് സൂക്ഷിക്കുക.
That is the only reason they are keeping you and holding you tight and won't give you permission to do everything you desire.
നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം അതുപോലെ ചെയ്യുവാൻ അനുവദിക്കാത്ത ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെങ്കിലും കാത്ത് സൂക്ഷിക്കണം എന്നുള്ളതായി നല്ല താല്പര്യത്തില്ല.
So don't rebel against them like prodigal son rebel against his father.
ഇത്രയും പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ മുടിയനായ പുത്രൻ അവന്റെ പിതാവിനോട് മറുതരിച്ചതുപോലെ യാതൊരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്റെ മാതാപിതാക്കളോട് മറുതരിക്കരുത് എന്ന് പറയണം.
Don't accuse them of being cruel to you.
നിങ്ങളോട് അവരെ ക്രൂരമായി പെരുമാറുന്നുവെന്ന് നിങ്ങൾ അവരെ
കുറ്റാരോപണം.
എനിക്ക് താല്പര്യമുള്ളതെല്ലാം ചെയ്യുവാൻ എന്നെ അനുവദിക്കില്ലാത്തത് കൊണ്ട് അവർക്ക് എന്നോട് സ്നേഹമില്ലെന്ന് നിങ്ങൾ അവരെ ആരോപണം ചെയ്യരുത്.
The Bible says in 1 Samuel chapter 15 that rebellion is as the sin of witchcraft and stubbornness is like the sin of idolatry.
സമൂഹത്തിന്റെ ഒന്നാം പുസ്തകം 15:22 22 വാക്യത്തിൽ അതേ മത്സരം ആഭിചാരം പോലെയും അതേ ശാഠ്യം മിഥ്യാപൂജ പോലെയും ആകുന്നു എന്ന് വായിക്കുന്നു.
Psalm 68 says that the rebellious shall live in the land of the dry place.
68 സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കും എന്ന് നാം കാണുന്നു.
So don't rebel against your church and your daddy and your mommy when they tell you something that you want to do.
നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ മാതാപിതാക്കന്മാരോ നിങ്ങളുടെ സഭയിലുള്ളതായ ആ ആളുകളോ ആവശ്യപ്പെടുമ്പോൾ യാതൊരു കാരണവശാലും അറിയാതെ അവരോട് മറുതരിക്കരുത്, മത്സരിക്കരുത്.
I remember the first time that my mommy whipped me.
അതെ, എന്റെ അമ്മ എന്നെ ആദ്യം അടിച്ചതായ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്.
I was about 5 or 6 years of age.
എനിക്ക് ആ സമയത്ത് 5 or 6 വയസ്സ് പ്രായം കാണാം.
I am sure she whipped me before that, but I don't remember that.
അതിനു മുമ്പ് തന്നെ അടിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഓർമ്മയില്ല.
So the first time I remember was when I was about 6 years of age.
ആദ്യം എന്റെ അമ്മ എന്നെ അടിച്ചാൽ എനിക്ക് ഓർമ്മയുള്ളത് എനിക്ക് 6 വയസ്സുള്ളത്.
I will tell you how she whipped me.
എങ്ങനെയാണ് എന്താണ് അടിക്കാനുള്ള കാരണം ഞാൻ പറയാം.
Without her permission I went and took a sugar jar from the dining room.
അമ്മയുടെ അനുവാദം കൂടാതെ ആഹാരം കഴിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു പഞ്ചസാര ഭരണി പഞ്ചസാരയോടുകൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്നു.
And I didn't have her permission to do that.
അമ്മ എന്നെ അത് അനുവദിച്ചിരുന്നില്ല.
And then I took it and I carried it to the kitchen without her permission.
അമ്മയുടെ അനുവാദം കൂടാതെ ഞാൻ ആ പഞ്ചസാര ഭരണി അടുക്കളയിലേക്ക് കൊണ്ടുവരികയാണ്.
The sugar jar slipped off my hand and fell and broke into pieces and scattered all over there.
എന്റെ കയ്യിൽ നിന്ന് പഞ്ചസാര ഭരണി വഴുതി താഴെ വീണു, ഭരണി ഉടഞ്ഞു, പഞ്ചസാര അവിടെ എല്ലാം ചിതറി.
And before she picked up any of those pieces, you know what she did?
ആ പഞ്ച തകർന്ന ആ ഉടഞ്ഞതായ ഗ്ലാസ് ഭരണി കഷ്ണങ്ങൾ പറക്കുന്നതിന് മുമ്പേ അമ്മ എന്ത് ചെയ്യുന്നു അറിയാമോ?
She just whipped me and whipped me.
അവൾ എന്നെ നല്ലതുപോലെ അടിച്ചു.
You see, your life this morning evening is like a sugar jar.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പഞ്ചസാര ഭരണിക്ക് തുല്യമാണ്.
It is very fragile. നറിഷ്മെന്റ്
അതെ നിന്റെ ശരീരത്തിന്റെ പോഷണത്തിന് വേണ്ടി ആദ്യത്തെ അതേ സീരിയൽ വാങ്ങിച്ചു തന്നാരാ
Who took the towel and wiped your face when the cereal was flowing down through your lips and the milk was coming through your nostrils?
ആ നീ ആ സീരിയൽ എടുത്തുകൊണ്ടിരുന്നപ്പോൾ അതേ മൂക്കിലൂടെ പാൽ അങ്ങോട്ടും അതേ ചിറിയിലൂടെ സീരിയൽ താഴോട്ടും പോയപ്പോൾ ആരാണ് ഒരു ടവൽ എടുത്ത് തുടച്ചു തന്നത്
Your mother wiped that with that towel.
നിന്നെ സ്നേഹിക്കുന്ന നിന്റെ അമ്മയാണ് അത് ചെയ്തത്
Don't you think that she has a rightful claim on your body?
അവൾ അങ്ങനെ ചെയ്തെങ്കിൽ നിന്റെ ശരീരത്തിന്മേൽ നിന്റെ അമ്മയ്ക്ക് ഒരു അവകാശം പറയാനില്ലേ
So don't you ever say this is my body and I will use my body the way I want.
അതുകൊണ്ട് ഒരിക്കലും നീ പറയരുത് ഇത് എന്റെ ശരീരമാണ് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്ന് ഒരിക്കലും പറയരുത്
If your mother and your daddy has a claim on your body today.
നിന്റെ മാതാപിതാക്കന്മാർക്ക് നിന്റെ ശരീരത്തിന്മേൽ ഒരു അവകാശം ഉണ്ടെന്നുള്ളത് നീ മറക്കരുത്
Some of you say I am going to school and I have good education so I can make all my decisions myself.
ഞാൻ സ്കൂളിലേക്ക് പോകുന്നു നന്നായി പഠിക്കുന്നു ആ കാരണത്താൽ എന്റെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് കഴിവ് എനിക്കുണ്ടെന്ന് നീ ഒരിക്കലും അഭിമാനിക്കരുത്
But let me ask you who brought you the first picture book that contained ABCD all the 26 letters of the English language.
എന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രാരംഭമായി ആരാണ് നിന്നെ ഭാഷ പഠിപ്പിക്കാനുള്ളതായ ABCD എന്നതായ പടങ്ങളുള്ളതായ പുസ്തകം വാങ്ങിക്കൊണ്ട് തന്നത്
Your daddy brought them first for your life.
ഓർത്തു നോക്കുക നിന്റെ അപ്പച്ചനാണ് അത് നിനക്ക് ആ പുസ്തകം
വാങ്ങിക്കൊണ്ട് വന്നു Who put you on your lap and lift your face and say 1, 2, 3, 4, 5 at the first time in your life?
ആരാണ് നിന്നെ മടിയിൽ ഇരുത്തി ഓമനിച്ചുകൊണ്ട് 1, 2 എന്ന് എണ്ണുവാൻ പഠിപ്പിച്ചത്
Your daddy did that for the first time in your life.
ആ പ്രാരംഭമായ സമയം മുതൽ തന്നെ നിന്റെ മാതാവും പിതാവും നിന്റെ പിതാവ് നിനക്ക് ചെയ്തു
So don't say that your education is yours today.
അതുകൊണ്ട് ഈ വിദ്യ എനിക്കുണ്ടെന്ന് ഞാൻ അഭിമാനിക്കുന്ന വിദ്യാഭ്യാസം എന്റെ കഴിവിൽ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് നീ പറയരുത്
Your daddy has a rightful claim on your education today.
നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേലും നിന്റെ പിതാവിന് ഒരു അധികാരമുണ്ട് ഒരു അവകാശമുണ്ട്
Some of you say I am working now I have a job I am making money so I can make all my decisions myself.
മറ്റുള്ളവർ പറഞ്ഞേക്കാം എനിക്ക് ജോലി ഉണ്ട് ഞാൻ പണം ഉണ്ടാക്കുന്നു അതുകൊണ്ട് എനിക്കുള്ള തീരുമാനങ്ങൾ എന്റേതായിട്ട് തന്നെ ഞാൻ തന്നെ എടുക്കുമെന്ന്
But I want you to remember the first time you went for an employment looking for a job in your boss's office.
അതെ ജോലി അന്വേഷിച്ച് അതെ നീ ഒരു ഇന്റർവ്യൂവിന് നിന്റെ ബോസിന്റെ ഓഫീസിലേക്ക് പോയതായ ആദ്യത്തെ ദിവസം നീ ഒന്ന് ഓർത്തു നോക്കിക്കേ
The boss showed you a chair and told you have a seat.
അതെ ബോസ് നിന്നോട് പറഞ്ഞു ആ കസേരയിൽ ഇരിക്കാനായിട്ട് പറഞ്ഞു
And he looked at your nice hair, neatly combed hair.
നിന്റെ മനോഹരമായി ടിവി ഒതുക്കി വെച്ചിരിക്കുന്നതായ തലമുടി അദ്ദേഹം ദർശിച്ചു
And he looked at your nice dress.
അതെ നന്നായി വസ്ത്രധാരണം ചെയ്തിരിക്കുന്നതായ നിന്റെ വസ്ത്രധാരണ രീതി അവൻ പ്രത്യേകമായി നോട്ട് ചെയ്തു
And his sparkling teeth.
അതെ മിനുങ്ങുന്നതായ നിന്റെ അതെ ഓമന പല്ലുകളെ അവൻ കണ്ടു
And your nice face.
അതെ നിന്റെ സുസ്മേന വദനമായ മുഖം കണ്ടു
And he was impressed by your personality.
അങ്ങനെ മൊത്തത്തിലൂടെയുള്ളതായ നിന്റെ വ്യക്തിത്വത്തിൽ ആ ബോസിന് വളരെ സംതൃപ്തി തോന്നി
He was impressed by your hair and your dress and everything about you outside.
നിന്റെ വസ്ത്രധാരണത്തിലും നിന്റെ മുടി ചീകുന്നതായ രീതിയിലും നിന്റേതായ പുഞ്ചിരിക്കുന്നതായ സ്വഭാവത്തിലൊക്കെയും അദ്ദേഹത്തിന് വളരെ മതിപ്പ് തോന്നി
He hired you to work for him.
അതുകൊണ്ട് അദ്ദേഹം നിന്റെ ജോലിക്ക് വേണ്ടി എടുത്തു
But let me ask you, who taught you to comb your hair first?
ആ എന്നാ ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ നിന്നെ ആദ്യം ഇത്തരത്തിൽ തലചീപ്പാനായിട്ട് പഠിപ്പിച്ചത് ആരാണ്
Who taught you how to button your blouse for the first time in your life?
അതെ നിന്റെ ഉടുപ്പിന്റെ നിന്റെ ബ്ലൗസിന്റെ ബട്ടണ് ഇടുവാൻ ആദ്യം നിന്നെ പഠിപ്പിച്ചത് ആരാണ്
Who taught you to brush your teeth sparkling white for the first time in your life?
നന്നായി മിനുങ്ങുന്ന പല്ലുകളായി തീരുവാൻ നിന്റെ പല്ല് ബ്രഷ് ചെയ്യുവാനാ നിന്നെ പഠിപ്പിച്ചത് ആരാണ്
Your mommy taught them for the first time in your life.
ഒന്ന് മുതൽ ഉടുക്കം വരെയുള്ള ഇക്കാര്യങ്ങളെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു നിന്നെ പഠിപ്പിച്ചത് നിന്റെ മമ്മിയാണ്
Don't you think your mommy has a rightful claim on your employment?
നിനക്ക് കിട്ടിയതായ ഈ നല്ല ജോലിയിൽ അതിന്റെ ഒരു നല്ല പങ്ക് അത് നിന്റെ അമ്മ വഹിച്ചതിൽ അവൾക്കൊരു അവകാശം പറയാനില്ലേ
Don't you say I am a gentleman, I am a lady in the school at the place that I want.
അതെ
ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഞാനൊരു മാന്യനായ പുരുഷനാണ് ഒരു സ്ത്രീയാണെന്ന് നീ അഭിമാനിച്ചേക്കാം But let me ask you a question about that.
അതെ ആ കാര്യത്തോട് ബന്ധത്തിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ
You see, you are hard working in the place you work.
അതെ നീ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നീ നന്നായി കഠിന പ്രയത്നം ചെയ്യുന്നു
And you are honest in your school and the teachers like you.
എന്റെ സ്കൂൾ ജീവിതത്തിൽ നീ വളരെ സത്യസന്ധനാണ് ആ അധ്യാപകർ നിന്നെ അക്കാര്യത്തിൽ അഭിമുഖം
Who taught you honesty for the first time?
മതിമറന്ന ആഹ്ലാദം അല്ലെങ്കിൽ തിമർപ്പ്.
ഹി ഹാഡ് റിവൽറി ഇൻ ഹിസ് ലൈഫ്.
അവന്റെ ജീവിതത്തിൽ അവൻ അറിയാത്തതായ രീതിയിലുള്ളതായ ആഹ്ലാദം.
ഹി വേഴ്സ് 13 സേസ് ദാറ്റ് ഹി സ്പെൻഡ് എ വേസ്റ്റ്ഫുൾ ലൈഫ് ഇൻ ഹിസ് ലൈഫ്.
13-ാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ അവന്റെ വസ്തുവകളെ കൊണ്ട് നാനാവിധമാക്കി കളഞ്ഞു.
ഹി വേസ്റ്റഡ് എവരിതിങ് ഹി ഹാഡ് റിവൽറി തിമർപ്പ്.
അതെ, അവന്റെ ജീവിതത്തിൽ തിമർപ്പ് കൊണ്ട് അവന്റെ വസ്തുവകളെ അവൻ നാനാവിധമാക്കി കളഞ്ഞു.
ഇൻ അമേരിക്കൻ ഫ്രേസ് ഹി ഹാഡ് ടു മച്ച് ഫോൺ ഇൻ ഹിസ് ലൈഫ്.
അതെ, അമേരിക്കയിലെ ജീവിതരീതി പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ
വിനോദം കൂടി പോയി.
വിനോദം വളരെ കൂടുതലായി.
ഹി ഹാഡ് റിവൽറി ഇൻ ഹിസ് ലൈഫ്.
ആഹ്ലാദ തിമർപ്പ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായി.
യു സീ, ഹി സ്റ്റാർട്ടഡ് ദിസ് റിവൽറി ഇൻ മോഡറേഷൻ ലിറ്റിൽ ബൈ ലിറ്റിൽ.
അവന്റെ ജീവിതത്തിൽ ഈ തിമർപ്പ് അതെ അല്പാത്മമായിട്ടാണ് അവൻ തുടങ്ങിയത്.
1 cigarette, 2 cigarettes and 3 cigarettes.
ആദ്യം 1 സിഗരറ്റ്, പിന്നെ 2, 3 ഇങ്ങനെ അളവ്.
1 beer, 2 and 3 and 4.
ഒരു ക്യാൻ ബിയർ, 2 ലൈൻ ബിയർ അങ്ങനെ കൂടി വന്നു.
And 1 cuss word, 2 cuss words and 3 and more. ചീത്ത
പദപ്രയോഗം, മോശമായ പദപ്രയോഗങ്ങൾ.
1, 2, 3 എന്നിങ്ങനെ അശ്ലീലം പ്രയോഗിച്ചു
തുടങ്ങി. അശ്ലീല വാക്കുകൾ പ്രയോഗിച്ചു തുടങ്ങി.
ഹി സ്റ്റാർട്ടഡ് സ്ലോലി, ബട്ട് ഹി ബിഗാൻ ടു ഇൻക്രീസ് ഇൻ ഹിസ് സിൻ. ഹി റിവൽഡ് ഇൻ ഹിസ് സിൻ.
അതെ, അവൻ ചെറുതായിട്ട് തുടങ്ങി അതിനകത്ത് പെരുകി പെരുകി വർദ്ധിച്ചു വർദ്ധിച്ചു.
See, that is the trick of the devil.
ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്.
See, the devil won't destroy you immediately, too quickly.
പിശാചി നിന്നെ പെട്ടെന്ന് നശിപ്പിച്ചു കളയില്ല.
He will destroy you gradually, your soul, body and your spirit.
നിന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പതുക്കെ പതുക്കെ സാവധാനമാണ് പിശാചി നശിപ്പിക്കുന്നത്.
The devil won't engage in wholesale, but he engages in retail.
മൊത്തക്കച്ചവടം പിശാചിന്റേതായല്ല, അവന് ചില്ലറ കച്ചവടമാണുള്ളത്.
He will destroy you by installment plan, day by day and bit by bit, and destroy your body, soul and your spirit.
നിന്റെ ജീവിതത്തെയും ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഭാഗം ഭാഗമായി അല്പാത്മമായി അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കും.
Some of your friends in schools and in colleges would tell you that it is all right to smoke moderately.
നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം, എടാ 1 സിഗരറ്റ് വലിച്ചെന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല.
മിതമായിട്ട്
മിതമായിട്ട്.
I see, some of your girlfriends would say in your school that it is all right to drink a little bit once in a long while moderately.
ആ വല്ലപ്പോഴും ഒരിക്കൽ ഒരു അല്പം കുടിച്ചെന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് നിന്റെ കൂട്ടുകാരി നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞേക്കാം.
The issue is not whether something is in moderation or not in moderation, but the issue is whether something is right or wrong.
അതെ അതെ, നിങ്ങൾക്ക് ചിന്താവിഷയമായിരിക്കേണ്ടത് അല്പമോ അധികമോ എന്നുള്ളതല്ല, ഞാൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതാ.
When something is good and useful, do it moderately.
അതായത് ഒരു കാര്യം നന്നായെന്ന് തോന്നിയാൽ അത് മിതമായി അല്പമായി നിങ്ങൾക്ക് അത് ചെയ്യാൻ
കഴിയും. Eating is good and do it moderately.
ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, അതുകൊണ്ടത് മിതമായി ചെയ്യാൻ കഴിയും.
Sleeping is good and sleep moderately.
അതെ, ഉറങ്ങുന്നത് നല്ല കാര്യമാണ്, അതുകൊണ്ട് മിതമായി ഉറങ്ങുക.
But when something is not good, it is wrong, don't even mess with it, flee from it.
അതായത് ഒരു കാര്യം തെറ്റാണെന്ന് കണ്ടാൽ അതിനെ മിതമായ രീതിയിൽ താലോലിക്കുവാൻ തുടങ്ങാതെ അതിൽ നിന്ന് എന്തെന്നേക്കുമായി ഓടിപ്പോകുക.
So your friends are going to tell you it is all right to be a moderate smoker.
അതായത് അല്പം കുടിക്കാം,
മിതമായ
പുകവലി കുഴപ്പമില്ലെന്ന് നിങ്ങളുടെ കൂട്ടുകാരെ പറഞ്ഞാൽ,
മിതമായ പുകവലിക്കാരനാകുന്നത് കുഴപ്പമില്ലെന്ന്. And your friends will tell you that it is all right to be a moderate drinker.
അതായത് മിതമായ കുടി അതെ കുഴപ്പമില്ലെന്ന് നിങ്ങളുടെ കൂട്ടുകാരെ പറഞ്ഞാൽ,
മിതമായ കുടിയനായാൽ കുഴപ്പമില്ലെന്ന്. So, but let me ask you something.
അതെ, ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ.
Can you be a moderate thief?
അതായത് ഒരു മിതമായ കള്ളനായിരിക്കാൻ നിങ്ങൾ കഴിയുമോ?
You don't steal every day, but once in every 6 months.
അതായത് ഓരോ ദിവസവും നിങ്ങൾ മോഷ്ടിക്കുന്നില്ല, പക്ഷെ 6 മാസത്തിൽ ഒരിക്കൽ മോഷ്ടിക്കാമോ?
Can you do that? Can you be a moderate killer? You don't kill every day, but you kill somebody every 5 years.
ഓരോ ദിവസവും നീ ആരെയും കൊല്ലുന്നില്ല, പക്ഷേ 5 വർഷത്തിൽ ഒരിക്കൽ ഒരാളിനെ കൊല്ലാമെന്നുള്ളതായ ഒരു പ്രമാണം നിന്റെ ജീവിതത്തിൽ വരുത്താമോ?
You cannot be a moderate stealer.
അതായത് മിതമായ
moderation philosophy.
അതെ മിതമായ തത്വസംഹിതയിൽ ഞാൻ വിശ്വസിക്കുന്നു.
മിതമായ ഓക്കെ മിതമായ തത്വസംഹിത ഓക്കെ ഓൾ റൈറ്റ്. ഐ ബിലീവ് ഇൻ മോഡറേറ്റ് ഫിലോസഫി.
ചില കാര്യങ്ങൾ മിതമായിട്ട് ചെയ്യാമെന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നു.
ഡാഡി ലെറ്റ് മീ ടെൽ യു വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ യു ഇൻ എ ഫ്യൂ ഇയേഴ്സ്.
അതെ അല്പസമയത്തിനുള്ളിൽ നിനക്ക് എന്ത് പറ്റാൻ പോകുന്നു പിതാവേ ഞാൻ പറയാം.
വൺ ഡേ യുവർ സൺ കെയിം ബാക്ക് ഫ്രം സ്കൂൾ.
ഒരു ദിവസം നിന്റെ മകൻ സ്കൂളിൽ നിന്ന് വരും.
18 ഇയർ ഓൾഡ് സൺ.
18 വയസ്സായ അവന്.
And you are smelling cigarette in the room.
അതെ നീ നോക്കിയപ്പോൾ മുറിയിലെ സിഗരറ്റിന്റെ പുക മണക്കുന്നു.
And you tried your nose. I smell cigarette somewhere.
അതെ നീ ഓർത്തു നോക്കി എവിടെയോ പുക മണക്കുന്നു.
And your son said, Daddy, I don't smell it. There's no cigarette. It may be a smell from the chemical factory out there.
നിന്റെ മകൻ പറഞ്ഞേക്കാം അതെ സിഗരറ്റ് ഒന്നും ഇവിടെയില്ല ആ ഫാക്ടറിയിൽ നിന്ന് ആയ മണമായിരിക്കും.
Then daddy you said, No son, I really smell some cigarette here.
നീ പറയും അതെ മോനെ എനിക്കറിയാം ഇത് സിഗരറ്റിന്റെ മണം തന്നെയാണ്.
And daddy got closer to the song.
അതെ അപ്പൻ ആ മകൻ അടുത്തേക്ക്.
And he began to smell all over his body.
ആകെ ഒന്ന് മണത്ത് നോക്കി.
And finally he reached his mouth.
അതെ ആ ഒടുവിൽ അവന്റെ വായോടൊന്ന് അടുത്തു നോക്കി.
He says, James, you smoked, didn't you?
James, നീ പുക വലിച്ചില്ലേ?
And you know what James, your son, is going to tell you?
James, നിന്നോട് പറയാൻ പോകുന്ന മറുപടി എന്താണെന്ന് അറിയാമോ?
Daddy, I believe in moderation philosophy.
അതെ മിതമായ തത്വസംഹിതയിൽ ഞാനും വിശ്വസിക്കുന്നു.
I didn't smoke every day.
എല്ലാ ദിവസവും ഞാനും വലിക്കുന്നില്ല.
Once in a while I get with my friends and I smoke a little bit.
വല്ലപ്പോഴും ഒരിക്കൽ ഞാൻ കൂട്ടുകാരുമൊത്ത് പോയപ്പോഴും ഒന്ന് വലിച്ചതേ ഉള്ളൂ.
Daddy, let me tell you what will happen with your girl someday.
അതെ നിങ്ങളുടെ പെൺകുട്ടികളുടെ കാര്യവും ഒരു കാര്യത്തിൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും ഞാൻ പറയാം.
One day you saw a beer can under the bed of your daughter.
അതെ നിന്റെ മകളുടെ കിടക്കയുടെ അടിയിൽ ഒരു ബിയർ ക്യാൻ കണ്ടെന്ന് വിചാരിക്കാം.
And you began to
ചെയ്യുമോ?
He lost his brain, his creativity.
അവന്റെ ക്രിയാത്മകമായ അവന്റെ തലച്ചോറിന്റെ ശക്തി അവൻ നഷ്ടപ്പെട്ടു.
Smoking has taken away his creativity.
അവന്റെ പുകവലി അവന്റെ ക്രിയാത്മകമായ ശക്തി ശേഷി നശിപ്പിച്ചു കളഞ്ഞു.
The drinking alcohol has taken his brain and his mind.
ചാരായം കുടിച്ചതുകൊണ്ട് അവന്റെ സുബോധം അവന് പോയി.
He could not be a house builder because he didn't have the power to climb the roof of a house.
ആ ഒരു വീട് നിർമ്മിക്കുന്ന പണിയിൽ ഏർപ്പെടുവാനുള്ളതായ ശാരീരികമായ ശേഷി അവനില്ലാതെ പോയി.
Because the alcohol and the toddy and all those drugs have taken his strength from his body.
വിഷമയമായ ചാരായവും അതുപോലുള്ളതായ കാര്യങ്ങളും അവന്റെ നല്ല ആരോഗ്യം ഇല്ലാതാക്കി കളഞ്ഞു.
He could not build a horse cart wheel.
ആ കുതിരവണ്ടിയുടെ ഒരു ചക്രം നിർമ്മിക്കാൻ അവന് കഴിഞ്ഞില്ല.
He didn't have the mental power to do the calculations to do that.
ഇത് കണക്കുകൂട്ടി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതായ കഴിവ് അവരില്ലാതെ പോയി.
He cannot be a good supervisor in a farm.
അവനെ ഒരു കന്താണിയായി ഇരിക്കാൻ അവന് കഴിഞ്ഞില്ല.
Because alcohol and drugs have taken his mind and put the hunger and depression in his face.
ജീവിതത്തിലെ നിരാശയും അതുപോലുള്ള കാര്യങ്ങളും
you hold a piece of bread with a bad dog.
Are oru
and he would have called his father on the phone.
Avan avan veettile irunna long distance aayalum vilikkuvarunnu.
If he had AT&T company at that time, he would have booked for an overseas call.
Avan AT&T engona company undayirunnengil avan samudrathinte akkare aayirunnalum avan oru call vilikkuvarunnu.
He would have called his father.
Avan avante appane vilikkuvarunnu.
But no telephones were available at that time.
Malanna nirbhagyavacha telephone illayirunnu.
And he could not call his home.
Adukonda veettile vilikkan kadinnilla.
But he did.
அவன் இவன் அப்பன் தூரம் நோக்கியப்போ അതായത് യേശു ക്രിസ്തു അല്ല ഈ മുടിയനായ പുത്രന്റെ കഥ പറഞ്ഞത്.
Sometimes we said that Jesus said the prodigal son's parable for the first time.
ഈ മുടിയനായ പുത്രന്റെ കഥ ആദ്യമായി പറഞ്ഞത് യേശു ആണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം.
But if you study history, somebody else told the same parable before Jesus Christ.
യേശു ക്രിസ്തുവിന് മുൻപ് തന്നെ ഈ കഥ വേറൊരാൾ പറഞ്ഞതായിട്ട് ചരിത്രം പഠിക്കും.
There was a philosopher in China, Confucius, and he told the same parable 500 years before Jesus Christ.
യേശു ക്രിസ്തു 500 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷ്യസ് എന്ന് പറഞ്ഞതായ തത്വചിന്തകൻ ഈ കഥ പറഞ്ഞിട്ടുണ്ടോ?
He was a prophet among Chinese people and they worshiped Confucius.
കൺഫ്യൂഷ്യസ് ചൈനയിലെ ഒരു പ്രവാചകനായി അറിയപ്പെട്ടിരുന്നു. ആളുകൾ അദ്ദേഹത്തെ വന്നിച്ചിരുന്നു.
You want to hear how he wrote this parable 500 years before Jesus?
യേശുവിന് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ കഥ അവൻ എങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ?
An old man had two sons.
ഒരു പ്രായമുള്ളതായ ഒരു മനുഷ്യന് രണ്ട് മക്കളുണ്ടായിരുന്നു.
The elder son was a good boy.
മൂത്തവൻ ഒരു നല്ല കുട്ടിയായിരുന്നു.
And the younger was a bad man.
രണ്ടാമത്തെ വളരെ മോശക്കാരനായിരുന്നു.
The younger son said, "Daddy, give me what belongs to me."
എനിക്ക് വരേണ്ടത് തരണമെന്ന് ഇളയവൻ പറഞ്ഞു.
I want to go away from you.
നിന്നിൽ നിന്ന് എനിക്ക് ദൂരേക്ക് പോകണം.
And the father divided the estate and gave the younger son his share.
അവന്റെ രണ്ടാം വസ്തു ആ വീടിന് അവന് കൊടുക്കേണ്ടത് അവന് കിട്ടേണ്ടവർ കൊടുത്തു.
And the younger son went into a far country.
ദൂരെയുള്ള ദേശത്തേക്ക് അവൻ പോയി.
And lived a very righteous, sinful life.
വളരെ മോശകരമായ ഒരു ജീവിതം, പാപമംഗലമായ ഒരു ജീവിതം നയിച്ചു.
And he lost everything.
അവനെല്ലാം നഷ്ടപ്പെട്ടു.
He looked for a job, but he could not find a job.
ജോലിക്ക് വേണ്ടി അവൻ നോക്കി, പക്ഷേ കിട്ടിയില്ല.
Finally, a citizen of that country sent him to feed the pigs.
അതെ, ഒടുവിൽ ആ രാജ്യത്തെ പൗരന്മാർ ഒരുവൻ ഇവനെ പന്നിയെ തീറ്റാനായിട്ട് അയച്ചു.
And as he was a pig feeder, he was fighting for food and he was hungry.
ആ അവനങ്ങനെ പന്നിയെ തീറ്റ നടക്കുമ്പോൾ അവന് സ്വന്തം ആഹാരത്തിന് വേണ്ടി അവന് വളരെ വിഷമിക്കേണ്ടി വന്നു.
And he thought about his good father and the nice food he had.
അവന്റെ സ്വന്തം അപ്പനെ കുറിച്ചും വീട്ടിലുള്ളതായ നന്മകളെ കുറിച്ചും ഓർത്തു.
He felt remorse in his heart.
അവന്റെ ജീവിതത്തിൽ അവന് അതിനെ കുറിച്ച്.
And he said, I will go to my father and apologize for my sin.
എന്റെ അപ്പന്റെ അടുക്കലേക്ക് പോയി ഞാൻ എന്റെ ജീവിതത്തെ കുറിച്ച് ക്ഷമാപണം ചെയ്യുമെന്ന് അവൻ പറഞ്ഞു.
And one day he walked back home.
ഒരു ദിവസം അവൻ വീട്ടിലേക്ക് മടങ്ങി വന്നു.
And he saw his father sitting near his house.
അവന്റെ അപ്പൻ അവിടെ ഇരിക്കുന്നത് കണ്ടു.
The father did not like him.
എന്നാൽ അപ്പൻ അവനെ ഇഷ്ടപ്പെട്ടില്ല.
But the father smiled and pretended that he liked him.
എന്നാൽ അവനെ കണ്ടപ്പോൾ അവനെ ഇഷ്ടപ്പെടുന്നു, അവനെ അവനോട് ഇഷ്ടമാണെന്ന് അവൻ നടിച്ചു.
And he smiled and kissed him.
അവൻ പുഞ്ചിരിയോട് കൂടെ വന്ന് അവനെ ആശ്ലേഷിച്ചു.
And he said, "Prodigal son, come to my house."
അല്ലേ, മുടിയനായ പുത്ര, നീ വരാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക്.
And he asked his servants to prepare a dinner for this son.
അതെ, ഒരു നല്ല ആഹാരം ഒരുക്കാനായിട്ട് അവൻ വേലക്കാരോട് പറഞ്ഞു.
And he got all the neighbors around.
അവന്റെ അയൽക്കാരെല്ലാം വിളിച്ചു കൂട്ടി.
And they had a big dinner.
നല്ല പന്തി ഭോജനം.
And while they were eating the dinner, the prodigal son was seated in the middle of the feast hall.
ഈ ഭക്ഷണശാലയിൽ ഏറ്റവും നടുക്കാണ് ഈ മുടിയനായ പുത്രൻ ഇരിക്കുന്നത്.
And while they were having the feast and eating the food,
അവനെ ഈ പന്തി ഭോജനത്തിലിരുന്ന് ആഹാരം ഭക്ഷിക്കുമ്പോൾ,
they saw the prodigal son shaking and shivering.
ഈ മകൻ വിറയ്ക്കുന്നതും അതെ ഇങ്ങനെ വിറയ്ക്കുന്നത് കണ്ടു.
And they saw his face turn blue.
അവന്റെ മുഖം നീല നിറമാകുന്നത് കണ്ടു.
And the prodigal son stood up and screamed.
അവൻ എഴുന്നേറ്റ് നിന്ന് നിലവിളിക്കാൻ തുടങ്ങി.
And he began to vomit and vomit.
അതെ, അവന് ഛർദ്ദിക്കാനായിട്ട് തുടങ്ങി.
And in a few minutes he fell dead.
അതെ, അല്പ നിമിഷങ്ങൾക്കുള്ളിൽ അവൻ മരിച്ച താഴെ വീണു.
You know what happened?
എന്താണ് സംഭവിച്ചത് അറിയാമോ?
The father had secretly put poison in the food of the prodigal son.
അതെ, ഈ അപ്പൻ എന്ന് പറഞ്ഞതായ അവൻ അതെ അവന്റെ ഈ മകന്റെ ഭക്ഷണത്തിൽ അതെ വിഷം കലർത്തിയിരുന്നു.
And looking at the body of his son, dead body, this is what the father said.
അവന്റെ മൃതശരീരത്തെ നോക്കിക്കൊണ്ടോ ഈ അപ്പൻ പറഞ്ഞത് ഇങ്ങനെയാണ്.
Prodigal son,
മുടിയനായ മകനെ,
I hate you.
ഞാൻ നിന്നെ വെറുക്കുന്നു.
You destroyed my money.
എന്റെ പണം മുഴുവൻ നശിപ്പിച്ചു.
You destroyed everything I had.
എനിക്കുണ്ടായിരുന്നെല്ലാം ഇല്ലാതാക്കി.
Threw you in my reputation.
എന്റെ അന്തസ്സത്ത് ഇല്ലാതാക്കി.
I am glad you are dead.
നീ മരിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്.
I hate you.
ഞാൻ നിന്നെ വെറുക്കുന്നു.
I hate you for 1,000 years.
ആയിരം വർഷത്തേക്ക് ഞാൻ നിന്നെ വെറുക്കുന്നു.
so that the prodigal can be restored.
Father and mother, and then you belong to the Malayali church. I'm going to